ഡിപ്ലോമ
ഉണ്ട്.
നോക്കുന്നു തുടങ്ങാ അച്ഛൻ. ഞാന് നമുക്കിന്ന് കമ്പ്യൂട്ടറിന് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് റെക്കോർഡിംഗ് നടക്കും, പക്ഷേ മ്യൂട്ട് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് എല്ലാവരും അവരുടെ ഫോൺ ഒന്ന് മ്യൂട്ട് ചെയ്യേക്കണേന്ന് അച്ഛനോടൊന്ന് അനൗൺസ് ചെയ്തേക്കണം. അതിനു മുമ്പ് അച്ഛനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ.
ഞാന് അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ.
അതെ സർ,
മ്യൂട്ട് ചെയ്യരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. എന്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ടാണെന്ന് അറിയുകയില്ല. കാരണം ഈ പ്രസംഗിക്കുമ്പോഴ് മ്യൂട്ട് ചെയ്യാതെ വല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു നല്ലതായിരുന്നു ഞാൻ മനസ്സ് വിചാരിച്ചു. പക്ഷേ ടെക്നിക്കലി ഇത് പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും ചന്ദ്രമേന്ദ്ര പറഞ്ഞതിന്റെ കൂട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവരൊരു ശബ്ദം ഫോണിൽ നിന്ന് ഉണ്ടാകാതെ ഞാൻ ചോദിക്കുമ്പോൾ വല്ല ഉത്തരം പറഞ്ഞാൽ നന്നായിരുന്നു. ഓക്കെ, നീ താങ്ക് യു.
ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലെഷർ ആൻഡ് പ്രിവിലേജ് ഫോർ മീ ടു ഇൻട്രൊഡ്യൂസ് ശ്ലോമോ അച്ഛൻ. I do not know how to express my sincere thanks for him for consenting to take this class today. Last year also he took classes for us, even though I made the request at a short notice. Achin is a well-known person in our diocese. He is a vicar of Orthodox Church Phoenix and also he is a council member of the diocese. All of us know that Achin is blessed with a very good voice. He has in-depth knowledge of theology. And also, he is a very good speaker. Now, I request Achin to say the opening prayer and start the class.
നമുക്ക് നമ്മുടെ തലകളെ ദൈവത്തിൽ ഭാഗ്യം നമിച്ചുകൊണ്ട് ഈ സന്ധിയെങ്കിൽ നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. കാരുണ്യവാനും മനുഷ്യ സ്നേഹിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, ഈ സന്ധിയെങ്കിൽ നിന്റെ തെരുവിൻ ഭാഗം കടന്നു വരുന്ന അടിയങ്ങളെ ഓരോരുത്തരെയും നീ തൃക്കൻ പാർക്കണമേ. നിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ വചനം കേൾക്കുന്ന നിന്റെ മക്കളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിന്റെ ദിവ്യമായ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ത്തിലെ അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പരിശുദ്ധാത്മാവിൽ നീ തുറന്നു തരണമേ. നിന്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് പുടക്കും ഊടുപൊഴുക്ക് പ്രകാശവുമാകുന്നു എന്ന വചനത്തിൽ ഞങ്ങൾ ഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ കേൾക്കുന്നതും ശുശ്രൂഷിക്കുന്നതുമായ വചനങ്ങൾ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഫലമാകുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപയേറണമേ. ചിന്തിക്കുന്ന വിഷയങ്ങളെല്ലാം ധ്യാനിക്കുന്ന ചിന്തകളെല്ലാം നിന്നിൽ നിന്ന് ആകുവാനും നിന്റെ കൃപയാൽ ഞങ്ങൾ പരിപുഷ്ടരാകുവാനും അവിടുന്ന് സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധാത്മാവിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലായ്പ്പോഴും എന്ന നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറായിട്ട് തന്നെ. ആമീൻ. എല്ലാ വാക്കുകളില് എന്നെ സ്വാഗതം ചെയ്തതിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഇന്ന് ഒരവസരം ലഭിച്ചതിന് ദൈവത്തെ സ്തുതിക്കുകയും അതിനായിട്ട് ബഹുമാനപ്പെട്ട ശാന്തമേയാന്റെയോടും പ്രത്യേകമായിട്ടുള്ള എന്റെ സംഘാടകരെല്ലാവരോടും പ്രത്യേകമായിരിക്കുന്ന സന്തോഷവും നന്ദി ഈ അവസരത്തില് അറിയിക്കുന്നു. ഞാന് എന്റെ കവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് എന്തെങ്കിലും കൊച്ചുദീപം 6 മണിയായല്ലേ, 6:05 എത്ര മണി വരെ ഉണ്ട് എനിക്കുള്ള സമയം? 7 മണി വരെ. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് 2ാം പ്രാവശ്യമാണെന്ന് തോന്നുന്നു ഈ ടെലികോൺഫറൻസിൽ ഇങ്ങനെയുള്ള ഒരു വചന ശുശ്രൂഷയ്ക്ക് ഞാൻ മുതിരുന്നത്. സാധാരണ വചന ശുശ്രൂഷയിലാണെങ്കിൽ മുഖാമുഖം കണ്ട് സംസാരിക്കുമ്പോൾ അതിന് അല്പം ജീവനും ശക്തിയും ഉള്ളതായി എനിക്ക് പേഴ്സണലായി ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ മുമ്പിൽ അനുവാചകരെ ആരെയും കാണാതെ തന്നെ നിർജീവമെങ്കിലും സജീവമായ ഫോണിന്റെ റിസീവറിൽ നോക്കി പ്രസംഗിക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ടുകൾ അതിൽ പ്രസംഗത്തിന്റേതായിരിക്കും ശൈലിയിലുണ്ട്. എങ്കിൽ തന്നെയും ഞാൻ എപ്പോഴും വിചാരിക്കും റിസീവർ നിർജീവമെന്ന് പറയാൻ ഒക്കെയല്ല. നമ്മൾ പറയുന്നതിന്റെയൊക്കെ മറുപടിയൊക്കെ റിസീവറിൽ കൂടെ നമുക്ക്, അതുകൊണ്ടാണല്ലോ റിസീവർ എന്നും പറയുന്നത്, കേൾക്കുവാനും സാധിക്കും. പക്ഷേ ശാന്തമേ പറഞ്ഞതുപോലെ ഇന്ന് ടെക്നിക്കലി മ്യൂട്ട് ചെയ്യുവാൻ ഇതിന്റെ പ്രധാന ടെക്നോളജിസ്റ്റ് ആയിരിക്കുന്ന മനോജിന് സാധിക്കുന്നില്ല. കാരണം അതിന്റെ ടെക്നോളജി എന്തോ ഫെയിലിയർ ആയെന്ന് പറയുന്നു. അരമണിക്കൂർ മുമ്പ് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചത് മ്യൂട്ട് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം വല്ലതും സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പ്രതികരണം കൂടെ കേൾക്കുവാൻ സാധിച്ചിരിക്കും നല്ലതായിരുന്നു എന്ന് ഞാൻ ഒന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് യാഥാർത്ഥ്യമാകുമെന്നുള്ള വിശ്വാസത്തിന്റെ പാരമ്യത്തിലേക്ക് ഞാൻ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പൊ അത് മ്യൂട്ട് ആകാതിരിക്കുന്നത് എന്തോ ഒരു അതിശയം പോലെ തന്നെ, ഞാനൊരു സാക്ഷ്യം പോലെ ഇപ്പോൾ അത് നിങ്ങളുടെ മുൻപാകെ വെളിപ്പെടുത്തുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് ഞാൻ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിന്റെ റെസ്പോൺസ് നിങ്ങൾ പറയണം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് വീട്ടിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പം ചില ജോലി സ്ഥലത്തായിരിക്കും, അങ്ങനെയുള്ള അൺവാണ്ടഡ് സൗണ്ട്സ് ഒഴിവാക്കുവാൻ തക്കവൺ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഒത്തിരി ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല, എങ്കിലും ഒരു സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിന് അന്നേരം ഒന്ന് മ്യൂട്ട് ഓഫ് ആക്കിയിട്ട് അന്നേരം ഉത്തരം പറഞ്ഞാലും മതി എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് എന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് വിഷയഭവിക്കുന്ന വേദഭാഗം പരിശുദ്ധനായ പത്രോസ് ലേഖ പൊതുവിന് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിൽ 21 വാക്യമാണ്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. വിശുദ്ധനായ പത്രോസ് ലേഖനത്തിന്റെ ഒന്നാം ലേഖനം 2 21 വാക്യമാണ് ഇപ്പോൾ വിഷയത്തിന് ആധാരമായി ഞാൻ വായിച്ചത്. ദൈവത്തിന്റെ തിരുനാമം ഉണ്ടാകട്ടെ. ഈ പരിപാവനമായ വേദവാക്യം അനേക ആയിരങ്ങളുടെ ഹൃദയങ്ങളെ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് നയിച്ചതായ ഒരു ഭാഗമാണ് എന്നുള്ളത് പല പുസ്തകങ്ങളും വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് പരിശുദ്ധ പത്രോസ് ലേഖ ഇത് ആരോടാണ് പറയുന്നത് എന്നുള്ളത് ഒന്ന് രണ്ട് വാക്കുകൾ കൂടി നമ്മളിന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കുറെ കൂടി ആ വാചകം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി കഷ്ടതയും പീഡനവും അനുഭവിക്കേണ്ടി വന്ന വിശ്വാസികളെ ഉറപ്പിക്കുന്നതിന് ധൈര്യപ്പെടുത്തുന്നതിനും വേണ്ടി എഴുതുന്ന ഒരു ലേഖനമാണ് പത്രോസ് ലേഖനത്തിന്റെ ഒന്നാം ലേഖനം എന്ന് മനസ്സിലാക്കുവാൻ, ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകമായിട്ട് ഒരു കാര്യം ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇത് ഒരു ക്ലാസ്സായിട്ടോ പ്രസംഗമായിട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. കാരണം എന്നോട് ചന്ദ്രമേനി പറഞ്ഞു ഇതൊരു പ്രസംഗത്തിന്റെ മത്സര വിഷയമാണ്, ഈ വർഷത്തെ അർത്ഥമറിയ സമാജത്തിന്റെ മത്സര വിഷയമാണ് നമ്മളുടെ ഓർത്തഡോക്സ് സഭയുടെ ഈ വർഷത്തെ പ്രധാന ചിന്താ വിഷയമാണ് അർത്ഥമറിയ സമാജത്തിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പല തലത്തിൽ ഇതിൽ സംബന്ധിക്കുന്നവർ കാണാം, ധ്യാനാത്മകമായിട്ടൊരു പ്രസംഗമായിട്ട് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരെ കണ്ടേക്കാം, രണ്ട് ഒരു വിദ്യാർത്ഥിയെ പോലെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവര് കാണാം, മൂന്ന് ഒരു പ്രസംഗം പഠിക്കുവാനായിട്ട് കേൾക്കുന്നവര് കാണാം. ആരാണെങ്കിൽ തന്നെയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അത് മനസ്സിലാക്കുവാൻ ഞാൻ പ്രത്യേകമായിട്ട് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചരിത്ര പശ്ചാത്തലമാണിത്. പത്രോസ് ലീഗ ഒന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയയിലും ആസിയയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാലും യേശു ക്രിസ്തുവിന്റെ രക്തത്തെ തളിക്കപ്പെട്ടവനുമായി വ്രതന്മാരെ അവർക്ക് എഴുതുന്നത് വളരെ വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട്. എവിടെ ദേശത്തുള്ളവർക്ക് വേണ്ടി, എങ്ങനെയുള്ള ജനത്തിന് വേണ്ടി ഇത് എഴുതി. കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ കഴിയുന്ന, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി, അവരെ വിശ്വാസം സ്ഥിരീകരിക്കുവാൻ വേണ്ടി, ധൈര്യപ്പെടുത്തുന്നതിന് വേണ്ടി പത്രോസ് ലീഗ എഴുതിയതായ ഒരു ലേഖനമാണ് ഇത് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നു. രണ്ടാമതായിട്ട് ഈ ലേഖനം അതിന്റെ ഉദ്ദേശം ഞാൻ ഒരു സെന്റൻസിൽ പറഞ്ഞു. കർഷകരെ ശോധന ചെയ്യുവാനായി, കർഷകരെ വിജയത്തോടെ, ക്രൈസ്തവ വിജയത്തിൽ അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം നിന്നയുടെയും കഷ്ടതയുടെ അനുഭവത്തിലിരിക്കുന്ന വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ളതായ ഒരു പ്രബോധനമാണ് ഈ ലേഖനത്തിന്റെ ആദ്യാവസാനം നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് ഇത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം. ഇതിൽ അക്കമിട്ട് രണ്ടു മൂന്ന് പോയിന്റുകൾ പറയുവാൻ തക്കവണ്ണം ഉള്ളതായ കാര്യങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ തന്നെയും ജനറലായിട്ട് നാല് കാര്യങ്ങൾ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ കഷ്ടതയെ മാതൃകയാക്കുവാൻ തക്കവണ്ണം പത്രോസ് ലീഗ ഇവിടെ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. എന്ത് കാരണത്താലാണ് ക്രിസ്തുവിനെ ഒരു മാതൃകയാക്കി വെച്ചിരിക്കുന്നു? ധാരാളം കാര്യം നമുക്കറിയാം, എന്നെക്കാളുപരി നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം. ക്രിസ്തുവിനെ ഏത് കാര്യത്തിലാണ് നമുക്ക് മാതൃകയെ ആക്കാതിരിക്കുവാൻ പറ്റുന്നത്? എല്ലാ കാര്യങ്ങളിലും ക്രിസ്തുവിനെ മാതൃകയാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ വളരെയധികം അടിവരയിട്ട് പറയുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, അവന്റെ കാഴ്ചപ്പാട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു. അവിടെ മാതൃകയായിട്ട് പറയുന്നത് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെ പറ്റിയാണ്. ക്രിസ്തു ജീവിതത്തിൽ അനുഭവിച്ചതായ കഷ്ടതകളും പ്രയാസങ്ങളും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾക്ക് ഒരു മാതൃക ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിന് നാല് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് പത്രോസ് ലീഗ. ഒന്ന്, അവന്റെ വിശുദ്ധ ജീവിതം. അവൻ പാപം ചെയ്തിട്ടില്ല എന്നുള്ളത് അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല, 22-ാം വാക്യത്തിൽ വായിക്കുന്നു. രണ്ടാമത് അവിടെ പറയുന്നു അവന്റെ നിഷ്കളങ്കമായ സംസാരം, അവന്റെ വായിൽ നിന്ന് സത്യം പുറപ്പെട്ടിരുന്നു. അവിടെ പ്രത്യേകം പറയുന്നു തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരിമിതിക്കത്ര ചെയ്തത്. മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നു അവന്റെ സഹിഷ്ണുതയെ പറ്റി. അവനെ അപമാനിച്ചവർക്ക് വേണ്ടി, പീഡിപ്പിക്കുന്നവരെ ഭീഷണിപ്പെടുത്തിയെന്നില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഹിഷ്ണുതയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. നാലാമതായിട്ട് ദൃഢമായ വിശ്വാസം, ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിച്ചു, പിതാവിൽ സകലതും ഭരമേൽപ്പിക്കുന്നതായ പുത്രന്റെ വിശ്വാസത്തെ അവിടെ കാണുവാൻ സാധിക്കും. നാല് കാര്യങ്ങൾ ഞാൻ പ്രത്യേകം പറഞ്ഞു. ഒന്ന്, വിശുദ്ധമായ ക്രിസ്തുവിന്റെ ജീവിതം. രണ്ട്, അവന്റെ നിഷ്കളങ്കമായ സംസാരം. മൂന്ന്, അവന്റെ സഹിഷ്ണുത. നാല്, ദൃഢമായ വിശ്വാസം. ഈ നാല് കാര്യങ്ങൾ മുഖാന്തരമാണ് പരിശുദ്ധ പത്രോസ് ലീഗ പറയുന്നത് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം
നമുക്ക് ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നാല് കാര്യങ്ങളെ പറ്റി ഒരു പ്രസംഗമായിട്ട് പറയുവാൻ തക്കവണ്ണമല്ല, നാലെണ്ണം ആമുഖമായിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ക്രൈസ്തവരുടെ ജീവിതത്തിൽ, ഏത് മനുഷ്യന്റെയും ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ട്. എന്നാൽ ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിലെ കഷ്ടതകൾക്ക് എന്ത് പ്രത്യേകതയാണ് ഉള്ളത്? ഞാൻ ഈ പ്രസംഗമൊന്ന് തയ്യാറാക്കുമ്പോൾ എന്റെ മനസ്സിൽ കൂടി കടന്നുപോയ ഒരു പഴയ പാഠഭാഗം, പ്രീ ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് നോൺ ഡീറ്റെയിൽഡ് ഒരു ബുക്കിൽ ഒരു ലെസൺ ഉണ്ടായിരുന്നു, ദ ബുദ്ധ എന്ന് പറയുന്ന ശ്രീബുദ്ധനെ പറ്റിയുള്ളതായ ഒരു പാഠം. അതിലൊത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്, എല്ലാം ഞാൻ ഓർക്കുന്നില്ലെങ്കിലും ഒരുപക്ഷെ എന്റെ കാലയളവിൽ പഠിച്ചവർക്കൊക്കെയും ആ പുസ്തകം പരിചിതമായിരിക്കാം, എന്നേക്കാൾ കൂടുതൽ ഓർമ്മയും കണ്ടേക്കാം. ലൈഫ് ഈസ് സഫറിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഗൗതമ ബുദ്ധൻ അതിൽ പറയുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും കഷ്ടതകൾ ഉള്ളതാണ്. ബർത്ത് ഈസ് സഫറിംഗ്, ചൈൽഡ്ഹുഡ് ഈസ് സഫറിംഗ്, യങ് ഏജ് ഇസ് സഫറിംഗ്, ഓൾഡ് ഏജ് ഇസ് സഫറിംഗ്, ഇങ്ങനെ സിക്നെസ് ഇസ് സഫറിംഗ്, ഡെത്ത് ഇസ് സഫറിംഗ്, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഗൗതമ ബുദ്ധൻ അല്ലെങ്കിൽ ശ്രീബുദ്ധൻ അവിടെ പറയുന്നുണ്ട്. കൊട്ടാരത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തിറങ്ങി സാധാരണ മനുഷ്യ ജീവിതത്തെ കണ്ട് മനസ്സിലാക്കിയതായ ശ്രീബുദ്ധൻ ലോകത്തെ പഠിപ്പിച്ചതായ സത്യങ്ങളൊക്കെയുമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അവിടെ ഒരു നെഗറ്റീവ് ആസ്പെക്ടിലും അല്ല അത് പറയുന്നത്. ലൈഫ് ഈസ് സഫറിംഗ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആസ്പെക്ടിലുമല്ല, അതിന്റെ പോസിറ്റീവ് സെൻസിൽ എടുക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ തക്ക വന്ന് സാധിക്കും. ക്രൈസ്തവ ജീവിതവും ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, പച്ചമരത്തോട് ഇപ്രകാരമെങ്കിൽ ഉണങ്ങിയതിനോട് എത്ര അധികം. ലോകത്തിന്റെ രക്ഷകനായി വന്ന യേശു ക്രിസ്തു പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമായി ഈ ലോകത്തിൽ ജനിച്ച് മനുഷ്യരുടെ ജീവിച്ചപ്പോൾ അവന്റെ പഠിപ്പിക്കലുകളും അവന്റേതായിരിക്കുന്ന വാക്കുകളും ജനത്തിന് കൂടുതൽ പ്രയാസങ്ങൾ ഉളവാക്കിയതായി അതിന്റെ അടിസ്ഥാനത്തിൽ യേശുവിനെ കുരിശുമരത്തിലേക്ക് നയിക്കുന്നതാണ് ലോകത്തിന് അവന് കൊടുക്കുവാൻ സാധിച്ചത്. ഈ കഷ്ടതകളും പ്രയാസങ്ങളും ഏതൊരു ക്രൈസ്തവനും നേരിടേണ്ടതായിട്ട് ഉണ്ട് എന്ന് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഷ്ടത അനുഭവിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ കഷ്ടത അവർക്ക് ഒരു മാതൃകയായി ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെ പത്രോസ് ലീഹ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം ലൗകികരായിരിക്കുന്ന വേൾഡ്ലി ലീഡേഴ്സിനെ മറ്റുള്ളവരെ ഫോളോ ചെയ്യുവാൻ തക്കവണ്ണം അവരുടെ ചെയ്തികളും അവരുടെ രീതികളും അവലംബിക്കുവാൻ ഫോളോവേഴ്സിനെ നിർബന്ധിക്കും. പെട്ടെന്ന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളൊന്നായ കോൺഗ്രസ്സുകാര് സാധാരണ അവരുടെ വസ്ത്രധാരണ ഏതായിരിക്കും? മ്യൂട്ട് ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്താ? ഖദർ വസ്ത്രം. എന്തുകൊണ്ട് അവർ ഖദർ വസ്ത്രം ധരിക്കുന്നു? ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ലാളിത്യമാണ് അതിൽ നിന്ന് അവർ മുഖമുദ്രയായി പറയുന്നു. എന്നാൽ ആ സത്യങ്ങളൊക്കെ എവിടെ കിടക്കുന്നു എന്നുള്ളത് നമുക്ക് ഇന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എങ്കിലും പ്രധാന ലീഡറിനെ ഫോളോവേഴ്സ് അനുകരിക്കുന്നത് ഒരുപക്ഷെ വസ്ത്രധാരണത്തിലോ അവരുടെ ചെയ്തികളിലോ പലതരത്തിലുമാകാം. അപ്പോൾ മാതൃക എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ മാതൃകയായി നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കണം? ക്രിസ്തുവിന്റെ വസ്ത്രധാരണമോ ഒന്നുമല്ല, മറിച്ച് ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളാണ് നമ്മൾ മാതൃകയായി തുടരുവാൻ ഉള്ളത്. ധാരാളം കാര്യങ്ങൾ ഞാൻ ആദ്യമായി പറഞ്ഞതുപോലെ മാതൃകയാക്കുവാൻ ക്രിസ്തുവിൽ നിന്ന് ഉണ്ട്. ഈ മാതൃക ഒരിക്കൽ മാത്രം പിന്തുടർന്നാൽ പോരാ, അത് ജീവിതത്തിന്റെ അവസാനം വരെയും പിന്തുടർന്നുകൊണ്ടേയിരിക്കണം എന്നുള്ളതും കൂടി ഓർക്കണമേ. ക്രിസ്തുവിൽ നാം പലവിധ മാതൃക കാണുന്നു. ക്രിസ്തു അന്ത്യത്തോളം സഹിച്ചു നിന്നു, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഫിലിപ്പിയ ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ എട്ടാം വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോ അവിടെ അനുസരണം ക്രിസ്തുവിന്റെ ഒരു നല്ല മാതൃകയാണിക്ക് നമുക്ക് എടുക്കുവാൻ സാധിക്കും. അന്നത്തെ അധികാരികൾ തന്നെ അപമാനിച്ചു, എന്ത് അധികാരത്തിൽ പ്രവർത്തിക്കുന്നു ചോദ്യം ചെയ്തു. ഇതിനൊക്കെയും താൻ ക്ഷമയുള്ളവനായിരുന്നു, പ്രതികാരം ചെയ്തില്ല, ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എളിയവനായി ജീവിച്ചു, താഴ്ന്ന ധരിച്ചു. അതുകൊണ്ട് അനേക കാര്യങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുവാൻ കഴിഞ്ഞു. കർത്താവ് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി എന്ന് പറയുമ്പോൾ തന്റെ പിതാവിനോടുണ്ടായിരുന്ന പ്രതിബദ്ധതയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അനുസരണത്തിന്റെ മാതൃക കർത്താവ് നമുക്ക് കാണിച്ചു തന്നു. അനുസരണ യാഗത്തേക്കാൾ നല്ലതെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അനുസരണത്തിന്റെ ഏറ്റവും നല്ല മാതൃക ആണ് നമ്മുടെ കർത്താവ്. ഇനിയും മറ്റു കാര്യങ്ങളെ കടക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു മാതൃകയാണ് ക്രിസ്തുവിന്റെ സ്നേഹം. ശത്രുവിനെ പോലും സ്നേഹിച്ച ആ ഒരു മാതൃക ക്രിസ്തുവിൽ നാം ദർശിക്കുന്നുണ്ട്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ശത്രുവിനെ എപ്രകാരം വീക്ഷിക്കണം എന്നുള്ളത് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. പരസ്പരം സ്നേഹിക്കുമെന്ന പുതിയ കൽപ്പന കർത്താവ് തന്നു. ദൈവരാജ്യം സ്നേഹത്തിൽ അടിസ്ഥാനമിട്ടതാണ്. പരസ്പരം വിമർശിക്കുകയും തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും അവരിൽ തന്നെ പ്രശംസ കണ്ടെത്തുകയും ചെയ്യുന്നൊരു സമൂഹമാണ് ഇന്നത്തേത്. മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളുവാനുള്ളതായ ഒരു മനസ്സ് നമുക്കുണ്ടായേ തീരുകയുള്ളൂ. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും യഥാർത്ഥമായ കാരണം ഈ വിമർശനത്തിന്റെയും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും ഇങ്ങനെയുള്ളതിന്റെയൊക്കെയും കാരണം യഥാർത്ഥമായ സ്നേഹം നമ്മിൽ ഇല്ല എന്നുള്ളതാണ്. സ്നേഹം ഉള്ളിടത്ത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കാണുവാനും മറ്റുള്ളവരെ പരോക്ഷമായി വിമർശിക്കുവാനും നമുക്ക് ഇടയാവുകയില്ല. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കാനുള്ളത് ക്രിസ്തുവിന്റെ സ്നേഹം. ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. 1 കൊരിന്ത്യർ 13 നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. സ്നേഹത്തിനെ പറ്റി വളരെ വിശദീകരണമായ ഒരു നല്ല ഒരു വിശദീകരണം അതിനുണ്ട്. പ്രവചനമരം ഉണ്ടായാലും മലകളെ നീക്കുവാൻ വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല എന്ന് എഴുതിയിരിക്കുന്നു. നാം എത്ര വലിയ വിശ്വാസിയാണെങ്കിൽ തന്നെയും ക്രിസ്തുവിന്റെ സ്നേഹം മാതൃകയാക്കുന്നില്ലെങ്കിൽ അർത്ഥമില്ല. അതുകൊണ്ട് ആ സ്നേഹം മറ്റ് ഒരു മാതൃകയാണ് ക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്തുവിൽ കാണുവാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് കരുതൽ. മറ്റുള്ളവരെ പറ്റി ഉള്ള ചിന്ത, കൺസേൺ, ഇത് ക്രിസ്തുവിൽ വളരെ നിഴലിച്ചു കാണുന്നതായ ഒരു സ്വഭാവ വൈശിഷ്ട്യമാണ്. കർത്താവിന്റെ ജീവിതം ആദ്യം മുതൽ അന്ത്യം വരെ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും വേണ്ടിയുള്ളതായ വലിയൊരു ഭാരം കർത്താവിനുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ നന്മ, സൗഖ്യം, സ്വസ്ഥത, ഇവയായിരുന്നു കർത്താവിന്റെ ലക്ഷ്യം. സമൃദ്ധിയായ ജീവിതം കാഴ്ചവെക്കുവാനായിരുന്നു കർത്താവ് വന്നത്. കർത്താവിന്റെ ദൗത്യം തന്നെ നമുക്കറിയാം, ലോകത്തിന്റെ സമാധാനം, രക്ഷ ഇവയായിരുന്നു. തന്റെ ഈ ലോക ജീവിതകാലത്ത് അനേകം രോഗികൾക്ക് യേശു സൗഖ്യം നൽകി, മനസ്സ് തകർന്നവർക്ക് അവൻ ആശ്വാസം നൽകി, ജീവിത വിജയത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകി, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായി നാം കർത്താവിന്റെ മാതൃകയെ പിന്തുടർന്ന് കഷ്ടം സഹിക്കുവാൻ സന്നദ്ധരാകണം. നമ്മുടെ കൈവശമുള്ള ധനത്തിൽ നിന്ന് അർഹിക്കുന്നവർക്ക് സഹായം ചെയ്യുന്ന ഒരു വിശാല മനസ്കത നാം പ്രകടിപ്പിക്കേണ്ടതാണ്. അതൊരു കഷ്ടതയുടെ മറ്റൊരു ഉദാഹരണമാണ്. നാം മറ്റുള്ളവർക്ക് വേണ്ടി സഹതാപം കാണിക്കുന്നത് നമ്മുടെ വാക്കുകളിൽ മാത്രമല്ല, നമ്മുടെ ഏതെല്ലാം വിധത്തിലുള്ളതായ കഴിവുകൾ പ്രകടിപ്പിച്ചും, ധനമായിരിക്കാം, നമ്മുടെ ആരോഗ്യത്താലായിരിക്കാം, മറ്റുള്ളവരെ സഹായിക്കുവാൻ നമ്മൾ കഷ്ടം സഹിക്കുമ്പോഴാണ് നാം ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരുന്നവരാകുന്നത് എന്നുള്ളത് ഓർക്കണമേ. ഒരു വലിയ നോയമ്പ് കഴിഞ്ഞു, ഉത്ഥാന പെരുന്നാള് കഴിഞ്ഞു, നോയമ്പ് നോക്കിയവർ ധാരാളം ഇന്ന് നമ്മുടെ സഭയിലുണ്ട്. മാത്രമല്ല ക്രൈസ്തവ ലോകത്തു തന്നെ ധാരാളം പേരുണ്ട്. നാട്ടിൽ നിന്ന് വന്ന ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് പറയുകയായിരുന്നു, വലിയ നോയമ്പില് നാട്ടില് ചിക്കന്റെ വില വളരെയധികം കുറഞ്ഞു എന്നുള്ളത് ഒരു കേരളത്തിലെ ഒരു ന്യൂസ് ആയിരുന്നു. കാരണം നോയമ്പ് നോക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കുന്നത്. ആ താണുപോയ വില ഈസ്റ്റർ ദിനമാകുമ്പോഴത്തേക്ക് നേരെ പഴയ രീതിയിലാകും, ആയിട്ടുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നോയമ്പ് നോക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും പള്ളിയിൽ പോകുന്നവരും ധാരാളമുണ്ട്. അമേരിക്കയിൽ തന്നെ ഒരു സന്തോഷം, നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും ഇന്ന് നല്ല മാതൃക കാണിച്ച് ദേവാലയത്തിൽ വരികയും അങ്ങനെയുള്ളതായിരിക്കുന്ന നല്ല ഒരു മൂവ്മെന്റ് നമ്മുടെ ഇടയിലുണ്ട്. ഇതൊക്കെയും കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് ഡാലസില് നമ്മുടെ കുഞ്ഞുങ്ങൾ, മലയാളം സംസാരിക്കാത്ത നമ്മൾ മനസ്സിലാക്കാത്ത നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർക്ക് വേണ്ടി ഭദ്രാസനത്തിൽ നിന്ന് ഇംഗ്ലീഷ് സ്പീക്കിംഗ് യൂത്തിന് വേണ്ടി ഒരു പ്രത്യേക ദേവാലയം അഭിമന്യ തിരുമനസ്സുകൊണ്ട് അനുവദിച്ചു കൊടുത്തു. ഇവിടെ ധാരാളം കുഞ്ഞുങ്ങള് വളരെ നാളുകളായി നമ്മുടെ ഇടവോ പള്ളിയിൽ പോകാതെ ഇരുന്ന അകന്നു നിന്നവര് ആ ദേവാലയത്തിൽ സജീവരായിട്ട് പങ്കെടുക്കുന്നു, ആരാധനയിൽ ഊറ്റം കൊള്ളുന്നു, ദൈവശക്തി പ്രാപിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ നമ്മുടെ തലമുറയെ പറ്റി വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ദേവാലയത്തിലെ അംഗസംഖ്യയ്ക്ക് കുറവില്ല, നോയമ്പ് നോക്കുന്നവരുടെ എണ്ണം കുറവില്ല, പക്ഷേ നമ്മുടെ ധാർമ്മിക ജീവിതത്തിന്റെ നിലവാരം ഇത്തരണത്തിൽ ഒന്ന് അളക്കുന്നത് അഭികാമ്യമായിരിക്കും എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ദേവാലയത്തിൽ പോകുന്നുണ്ട്, നോയമ്പ് നോക്കുന്നുണ്ട്, കുമ്പിടിന് തെറ്റിക്കുന്നില്ല, ഒരു എണ്ണം പോലും കുറയ്ക്കാതെ കുമ്പിടുന്നവരുണ്ട്. പക്ഷേ ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകള് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ മാതൃക വയ്ക്കുന്നുണ്ട്. നമ്മളുടെ ധനം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു, നമ്മുടെ കഴിവ് നാം എങ്ങനെ വിനിയോഗിക്കുന്നു, നമുക്ക് വേണ്ടി മാത്രമെങ്കിൽ നാം ഈ നോക്കുന്ന നോയമ്പ് കൊണ്ട് പ്രാർത്ഥന കൊണ്ട് അർത്ഥമുണ്ടോ എന്നും കൂടി ചിന്തിക്കുക. എന്റെ കഴിവ്, എന്റെ ധനം, എന്റെ ബലം, എന്റെ ബുദ്ധി എനിക്ക് വേണ്ടി മാത്രമല്ല, ഇത് മറ്റുള്ളവരുടെയും ഉന്നമനത്തിന് വേണ്ടി ഉള്ളതാണ് എന്നുള്ള ചിന്തയിൽ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ കഴിവുകൾ നാം മറ്റുള്ളവർ മുമ്പിൽ കാഴ്ചവെക്കുമ്പോൾ, നമ്മുടെ നോയമ്പില് അല്പം ബലഹീനത ഉണ്ടെങ്കിലും, ഒന്ന് കുമ്പിടുന്നത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും, ഒരാഴ്ച പള്ളിയിൽ പോകുവാൻ സാധിച്ചില്ലെങ്കിലും, മനഃപൂർവ്വമായിട്ടല്ലെങ്കിലും സാധിച്ചില്ലെങ്കിലും, നമ്മുടെ നല്ല മാതൃക കൊണ്ട്, ക്രിസ്തു കാണിച്ച നല്ല മാതൃക കൊണ്ട് നമ്മൾ പിന്തുടരുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നമ്മളുടെ സ്പിരിച്വൽ എക്സസൈസിലല്ല, നമ്മുടെ മനസ്സിന്റെ ക്രിസ്തുവിങ്കിലേക്കുള്ളതായ അടുപ്പത്തിലാണ് ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കുന്നത്, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് എന്നുള്ളത് ഇത്തരണത്തിൽ ഞാൻ പറയുക. ക്രിസ്തുവിന്റെ അനുസരണവും സ്നേഹവും കരുതലും ഇവ ഒക്കെയും നമുക്ക് ക്രിസ്തുവിന്റെ മാതൃകയാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഇന്ന് നമ്മുടെ വിഷയത്തിന് ഭവിച്ചിരിക്കുന്നതായ അതിൽ നിന്ന് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെ, കഷ്ടതകളെ പറ്റി, കഷ്ടാനുഭവത്തെ ഉപരിയായി കഷ്ടതകളെ പറ്റിയാണ് പറയുന്നത്. ക്രിസ്തുവിന് മറ്റുള്ളവരുടെ പരിഗണനയുടെ ഫലമായി അത് ഐക്കാര്യത്തിൽ കർത്താവിനോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ് ക്രൈസ്തവ സഭകളും സാമൂഹ്യ സേവനത്തിന് ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സഭ വകയായിട്ടും ധാരാളം ചാരിറ്റി വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മളുടെ ദൈവസ്നേഹത്തെ സഭ വഴിയായി നമ്മൾ കാണിക്കുന്നു. സഭയുടെ ചാരിറ്റി വർക്കിന് നമ്മൾ സഭാംഗങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കൈത്താങ്ങലുകൾ കൊടുക്കുന്നത്. അത് ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നുണ്ട്. ഇന്ന് നോർത്ത് ഇന്ത്യയിലും കേരളത്തിൽ തന്നെയും ധാരാളം പാവപ്പെട്ടവർക്ക് നമ്മളുടെ സഭ നൽകുന്ന സേവനങ്ങള് വളരെയധികം സമൂഹത്തിൽ ഇന്ന് നിർണിച്ചു കാണുന്നു. ഇത് നമ്മളെ പിന്തുടരുക, ഇത് കൂടുതൽ ശക്തിയോടെ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നു. എന്നാൽ ഇതിനൊക്കെ ഉപരിയായിട്ട് വ്യക്തിപരമായി കർത്താവിനെ അനുകരിക്കുന്ന നിലയിൽ അവരവരുടെ കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ കരുതണം. ഇതിനായി സഹിക്കുന്ന കഷ്ടം നഷ്ടം ഇവ കർത്താവിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഇതാണ് പ്രായോഗിക ക്രിസ്ത്യാനിത്വം. സങ്കീർത്തനത്തില് ഇങ്ങനൊരു വാക്യം വായിക്കുന്നതിന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ച് അപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. ജീവിതത്തിലെ കഷ്ടത എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ, ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ളതായ ഒരു മുഖാന്തരം. യേശുക്രിസ്തു തന്നെയും ഗെത്സെമന തോട്ടത്തിലെ പ്രാർത്ഥനയിൽ തന്റെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികൾ വിയർപ്പുകണങ്ങളായി ഒഴുക്കി പ്രാർത്ഥിച്ചു. എപ്പോഴായിരുന്നു? കഷ്ടതയുടെ തൊട്ട് മുൻപ്, താൻ പീഡ അനുഭവിക്കുന്നതിന് തൊട്ട് മുൻപ്, രാത്രിയുടെ യാമങ്ങളിൽ പിതാവുമായി താൻ പ്രാർത്ഥിക്കുകയാണ്. കഷ്ടത നമ്മെ എപ്പോഴും ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യമാണ്. കഷ്ടതയുടെ കാഠിന്യം കൂടുന്തോറും നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കണം, അടുക്കുകയും ചെയ്യും. കഷ്ടതയിൽ ആശ്രയിച്ചുള്ള ഏക ഇടം ദൈവമാണ്. കഷ്ടതയിൽ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ പറയുന്നത്, എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. 18 സങ്കീർത്തനത്തിന്റെ 6 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കഷ്ടതകളെയും പ്രശ്നങ്ങളെയും മുഖാമുഖം കണ്ട സംബന്ധങ്ങളൊക്കെയും ഹൃദയം തകർന്ന് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം വിടുതല നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഒരു സാക്ഷ്യമായി പറയട്ടെ. ദൈവം നമ്മെ അനാഥരായി വിടുകയില്ല. പലപ്പോഴും കഷ്ടതയിൽ നിരാശരാകുന്നുണ്ട് പലരും, ദുഃഖിതരാകുന്നു, വിവശരാകുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ വിശ്വാസം തന്നെ തള്ളിക്കളയുന്ന അവസ്ഥയിലേക്ക് പലരും വന്നെത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. നമ്മളൊരു കാര്യം ഓർക്കണം, ദൈവം സഹായത്തിനായിട്ട് അടുത്തുള്ളപ്പോൾ എന്തിനു നാം ഭയപ്പെടണം? എന്തിനു നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകണം? ദാവീദിന്റെ അനുഭവം കഷ്ടതയിൽ നാം അനുവർത്തിക്കേണ്ട ഏറ്റവും നല്ല ഒരു മാതൃകയാണ്. വിശ്വാസത്തിന്റെ പരാജയമാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായി കാണുവാൻ സാധിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് അവന്റെ വിശ്വാസമാണ്. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു എന്ന് ദാവീദ് 120 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിൽ പറയുന്നത്. അവന്റെ വിശ്വാസം അവിടെ എടുത്തു കാണിക്കുക. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. അവൻ എനിക്ക് ഉത്തരം അരുളി എന്നുള്ളത് ദാവീദിന്റെ ഒരു വിശ്വാസമാണ്. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയുടെ നിലവിളിച്ചപ്പോൾ അവൻ എനിക്ക് ഉത്തരമരളി എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിന്റെ അവസ്ഥയിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കും. ചെങ്കടന്റെ തീരത്ത് മോശയ്ക്ക് ദൈവം ഉത്തരം നൽകി. മുൻപിൽ വെള്ളവും പിറകിൽ പറവൂന് സൈന്യവും. പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു രംഗം. എന്ത് ചെയ്യണമെന്നറിയാതെ മോശയും ജനവും ഒരുപക്ഷെ ഒരു നിമിഷമെങ്കിലും അന്ധാളിച്ചിട്ടുണ്ട്. ജനമെല്ലാം മോശയ്ക്കെതിരെ പിന്നെ വീണ്ടും പല വാക്കുകൾ അവിടെ ആ കടൽ തീരത്ത് ചെങ്കടലിന്റെ തീരത്ത് വെച്ച് തന്നെ ആക്രോശിച്ചിട്ടുണ്ടാകാം. മോശ അവിടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഉത്തരം ലഭിച്ചത്. ഉണങ്ങിയ നിലത്തുകൂടി ജനത്തിന് നിഷ്പ്രയാസം കടന്നു പോകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ സഹായം വെളിപ്പെട്ടത് മുട്ടിന്മേൽ നിന്ന് അവരുടെ ഇടയിലായി അവരെ നടത്തിക്കൊണ്ടുവന്ന മോശയുടെയും കൂടെയുള്ളവരുടെയും പ്രാർത്ഥന ആണ് എന്നുള്ളതിന് യാതൊരു സംശയം. ഇന്നേക്ക് 40-ാം ദിവസം നിനീവ പട്ടണം നിർമൂലമാകും, തീവന്തം നശിച്ചു പോകുമെന്ന് യഹോവയുടെ തീരുമാനം അറിയിക്കുവാൻ യോനയോട് ആവശ്യപ്പെട്ട യോനയെ നിനീവയിലേക്ക് അയച്ചവനായ ദൈവത്തിന്റെ ആ പ്രവർത്തനവും നമുക്ക് വളരെ സുപരിചിതമാണ്. ദൈവത്തിന്റെ നിശ്ചയത്തെ പോലും മാറ്റുവാൻ മനുഷ്യന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഉപവാസവും നിദാനമായി ദൈവത്തെ അനുസരിപ്പിക്കുവാൻ തക്കവണ്ണം അവനെടുത്ത തീരുമാനത്തിൽ അങ്ങനെയാണ് യോനയുടെ പുസ്തകത്തിൽ പറയുന്നത്. യഹോവ അനുദപിച്ചു. യഹോവയെ അനുദപിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മെ നശിപ്പിക്കുമെന്ന് തീരുമാനിച്ച ദൈവത്തിന്റെ തീരുമാനത്തെ മാറ്റുവാൻ തക്കവണ്ണം മനുഷ്യന്റെ ശ്രേഷ്ഠമായ പ്രാർത്ഥന ഇടയാകും. ഒരു സങ്കീർത്തന ഭാഗം കൂടെ ഞാനതിൽ നിന്ന് പറഞ്ഞുകൊണ്ടിട്ട് 55-ാം സങ്കീർത്തനെ സംബന്ധിച്ച് വളരെ എന്നെ ആകർഷിച്ചിട്ടുള്ളതായ ഒരു സങ്കീർത്തനമാണ്. അതിന്റെ പശ്ചാത്തലം മുഴുവൻ പഠിക്കുമ്പോഴത് മനസ്സിലാകുകയുള്ളൂ. ദൈവമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എന്റെ യാചനയ്ക്ക് മറന്നിരിക്കരുത്, എനിക്ക് ചെയ്തെന്ന് ഉത്തരവ് മരണമേ. ശത്രുവിന്റെ ആരവ നിമിത്തവും ദുഷ്ടന്റെ പീഡ നിമിത്തവും ഞാൻ എന്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. ആ സങ്കീർത്തനം നിങ്ങൾ പിന്നീടൊന്ന് വായിച്ചു നോക്കണം. എന്റെ പശ്ചാത്തലം പെട്ടെന്ന് ഞാനൊന്ന് പറയാം. സ്വന്തം മകനായ അബ്സാലോം ഊരിയ വാളുമായി സ്വന്തം പിതാവിനെ വെട്ടിക്കൊല്ലുവാൻ തക്കവണ്ണം കടന്നു വരുമ്പോൾ എല്ലാ യുദ്ധതന്ത്രങ്ങളും അറിയാമായിരുന്ന ദാവീദിന് അനേക രാജാക്കന്മാരെയും രാജ്യങ്ങളെയും തോൽപ്പിച്ച് പിടിച്ചടക്കിയതായ ദാവീദിന് താൻ ജനിപ്പിച്ച മകനെ നിഷ്പ്രയാസം കൊല്ലുവാനുള്ളതായ തന്ത്രങ്ങളെല്ലാം അറിയാം. പക്ഷെ ദാവീദ് അതിന് മുതിരുന്നില്ല. ഒരപ്പന് മകനെ കൊല്ലുവാൻ എങ്ങനെ സാധിക്കും? ദാവീദ് മകന്റെ മുമ്പിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഒരു ഭീരുവിനെ പോലെ ഓടിപ്പോകുന്നു. ആ സമയത്താണ് ദാവീദ് ഈ 55-ാം സങ്കീർത്തനം എഴുതിയത് പശ്ചാത്തലം മനസ്സിലാക്കുക. ഇവിടെ പ്രത്യേകം പറയുന്നു, പ്രാവിനുള്ളത് പോലെ എനിക്ക് ചെറുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. കഷതകളിൽ നിന്ന്, മുമ്പിലുള്ളതായ പ്രതിസന്ധിയിൽ നിന്ന് ഓടിപ്പോകുവാൻ. അതിന് മനഃശാസ്ത്രജ്ഞന്മാർ പറയും എസ്കേപ്പിസം എന്ന് പറയും. ജീവിതത്തിൽ കഷതകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ പലരും ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അതിന് പല മുഖങ്ങളുണ്ട് ആ ഒളിച്ചോട്ടത്തിന്. ഒന്നുകിൽ വീട് വിട്ട് പോവുക, സൂയിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊന്നിലേക്ക് മാറിപ്പോവുക, ഇതൊക്കെയുണ്ട്. ഇതൊരു എസ്കേപ്പിസമാണ്. ദാവീദ് അത് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു സാധാരണ മനുഷ്യനെ പോലെ. മൂന്ന് പ്രതികരണങ്ങളാണ് എനിക്ക് അതിൽ കാണുവാൻ സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഒന്ന്, എസ്കേപ്പിസം. പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. രണ്ട്, ദാവീദോടെ പറയുന്നത് ശത്രു സൈന്യം അൻ്റെ പരാജയപ്പെട്ടു പോകണം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മുടിഞ്ഞു പോകണം. നമുക്ക് ഏറ്റവും കേൾക്കുവാൻ പ്രയാസമുള്ള ഒരു വാക്കാണ്. പക്ഷെ ദാവീദ് അങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്. മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ. 14-ാം വാക്യത്തിൽ മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ. ഇതാണ് ദാവീദിന്റെ രണ്ടാമത്തെ അതിന്റെ പ്രതികരണം. ശത്രു സൈന്യം, അത് മകനാണെങ്കിലും മകളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അവർ മുടിഞ്ഞു പോകുവാനായി, അവർ നശിച്ചു പോകുവാനായി, ഭൂമിയിലില്ലാതെ അവർ ഭൂമിയുടെ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകുവാനായിട്ട് ഉള്ളതായ പ്രാർത്ഥനയും മനുഷ്യ സഹജമാണ്. ഇതിൽ നിന്ന് നമ്മൾ ആരും നമ്മൾ സ്വതന്ത്രരല്ല. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കിയാട്ട് നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മാതൃക നാം പിന്തുടരുന്നുണ്ടോ? അതോ ഈ 55-ാം സങ്കീർത്തനം കാണുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ബലഹീനനായ ദാവീദിനെ പോലെ അവിടെ നമ്മൾ ആകുന്നില്ലേ? എന്നാൽ ബലഹീനതയുള്ളതായ ദാവീദ് പെട്ടെന്ന് തന്റെ ബലഹീനത തിരിച്ചറിഞ്ഞിട്ട് മൂന്നാമതായിട്ട് അവന്റെ പ്രതികരണം നോക്കുക. 17-ാം വാക്യത്തിൽ, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. 16-ാം വാക്യം കൂടി ചേർത്ത് വായിക്കണം. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. കണ്ടോ, ദാവീദ് രാജാവിന്റെ മൂന്നാമത്തെ പ്രതികരണം കഷ്ടതകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഒളിച്ചോടിയാൽ എനിക്ക് രക്ഷയില്ല. കാരണം ആദ്യം പറഞ്ഞു പ്രാപനുള്ളതുപോലെ എനിക്ക് ചെറുകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. എവിടെ? ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. മനുഷ്യന്റെ ഒരു പരാജയത്തിന്റെ ഒരു ലക്ഷണമാണ് കാണുന്നത്. ഞാൻ വിശ്രമിക്കുമായിരുന്നു, ദൂരെ പോയി. എവിടെ? മരുഭൂമിയിൽ. മരുഭൂമി വിശ്രമത്തിന്റെ സ്ഥലമാണോ? ഏതെങ്കിലും ആശ്വാസത്തിന് വക മരുഭൂമിയിലുണ്ടോ? ദാഹത്തിന് വെള്ളമോ? നമ്മുടെ ക്ഷീണത്തിന് സ്വസ്ഥത അനുഭവിക്കാനുള്ളതായ തണുപ്പോ നല്ല ക്ലൈമറ്റോ യാതൊന്നുമില്ല. പക്ഷേ ബലഹീനതയിലാകുന്ന മനുഷ്യന്റെ അവന്റെ ബലഹീനാവസ്ഥ തിരിച്ചറിയാതെ അവൻ പറയുകയാണ്, ഞാൻ ഈ പ്രശ്നത്തിൽ നോടി മറ്റൊരു പ്രശ്നത്തിൽ ചെന്ന് അകപ്പെടുമെന്നുള്ള അവൻ അറിയുന്നില്ല. മരുഭൂമിയിൽ പോയി വിശ്രമിക്കും. മരുഭൂമി ഒരിക്കലും ഒരു വിശ്രമ സ്ഥലമല്ല. എനിക്ക് കുറെ കൂടി സ്പഷ്ടമായിട്ട് അറിയാം. നിങ്ങൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവര് നല്ല തണുപ്പും നല്ല കാലാവസ്ഥയും ഒക്കെ ഉള്ള നല്ല സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കാം. തണുപ്പ് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ അരിസോണയിലാണ്. നല്ല നല്ലതായ അത്യുഷ്ണമുള്ളതായ മരുഭൂമിയാണ്. അമേരിക്കയുടെ മരുഭൂമിയാണ്. മരുഭൂമിയുടെ ധാരിക്കുന്ന എല്ലാ വശങ്ങളും ഇപ്പം ഏറെക്കുറെ എനിക്കറിയാം. അത്യുഷ്ണമായ ചൂട് വരുമ്പോൾ മനുഷ്യന് നിൽക്കുവാൻ പറ്റുകയില്ല. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ദാവീദിനെ പോലെ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടി മറ്റൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമേ. നമ്മുടെ ശത്രുക്കള് നമ്മളെ എതിർക്കുന്നവരെ ഇല്ലാതാക്കുവാനുള്ളതായ പ്രാർത്ഥനയല്ല. മൂന്നാമതായിട്ട് ദാവീദിന്റെ പ്രതികരണം, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, എന്റെ സങ്കടം ഞാൻ ദൈവത്തിന്റെ മുൻപാകെ പറയും. അതാണ് യേശുക്രിസ്തുവിന്റെ മാതൃക. യേശുക്രിസ്തുവിന്റെ മാതൃക പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളും വന്നപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ പിതാവാം ദൈവത്തോടുള്ളതായ സംഭാഷണത്തിൽ പ്രാർത്ഥനയിൽ കഴിച്ചുകൂട്ടി. അതിൽ നിന്ന് കഷ്ടതകളെ മാറ്റുവാനല്ല, കഷ്ടതകളെ നേരിടുവാനുള്ളതായ ഒരു ശക്തി പ്രാപിക്കുന്നതാണ് ക്രൈസ്തവന്റെ ധർമ്മം. ഇന്ന് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പലരും പല രോഗത്തിന് അടിമപ്പെട്ടവരാണ്. ചിലര് പേഴ്സണലായിട്ട് എനിക്കറിയാം. ഈ രോഗത്തിന് അടിമപ്പെടുമ്പോൾ നമ്മളൊരു പക്ഷേ ദൈവത്തെ നിന്ദിച്ചിട്ടില്ലേ? പലരും കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടുമുണ്ട്. നമുക്ക് വേണ്ടിയിരിക്കുന്നത് രോഗങ്ങളോ പ്രയാസങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ സാമൂഹ്യ പ്രശ്നങ്ങളോ വ്യക്തിപരമായിരിക്കുന്ന മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഓടി ഒളിക്കുകയല്ല, ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുത്തു വന്ന് നമ്മുടെ പ്രയാസങ്ങളെ പ്രതിസന്ധികളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ കഷ്ടതകളെ മാറ്റുവാൻ ദൈവം നമുക്ക് ശക്തി തരും. ഇവിടെ ദാവീദിന്റെ പ്രാർത്ഥന ഞാൻ ഒന്നുകൂടി പ്രാർത്ഥിക്കട്ടെ. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എന്റെ പ്രാർത്ഥനകൾക്കും എന്നോട് കയർത്തുന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ എന്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. നോക്കണം, ദാവീദ് മനസ്സിലാക്കുന്ന കണ്ടോ? എന്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. ദൈവം കേട്ട് അവർക്ക് ഉത്തരമരുള്ളൂ എന്ന് ദാവീദ് അവിടെ പറയുകയാണ്. സമാധാനത്തിലേക്ക് വരുവാൻ, സ്വസ്ഥതയിലേക്ക് വരുവാൻ തക്ക വണ്ണം ദാവീദിന് അവിടെ ഇടയായി എന്നുള്ളത് അവിടെ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കഷ്ടതകളും പ്രയാസങ്ങളും നമുക്ക് ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു മുഖാന്തരമാണ് ആയിരിക്കണം എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുവല്ലോ. ക്രൈസ്തവന്റെ ജീവിതത്തില് ഈ കഷ്ടതകളും പ്രയാസങ്ങളും ദൈവത്തെ കൂടുതല് നല്ല സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് യഹോവ നല്ലവനെന്ന് രുചിച്ച് അറിയുന്ന ഒരു അനുഭവം. വേദനകൾ വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് എന്ന് മുമ്പേ നമ്മൾ കേട്ടു. നമ്മൾ വിശപ്പ് വിശന്നിരിക്കുമ്പോൾ ഫുഡിന്റെ ടേസ്റ്റും ഒന്നും നോക്കാറില്ല. നമ്മൾ എപ്പോഴും ദൈവത്തെ ആവശ്യമുള്ളവനാകണം. സമൃദ്ധിയിലായിട്ട് ദൈവത്തെ മറന്നു പോകുന്ന അനുഭവത്തിലല്ല, കഷ്ടതകളില്ലാത്ത ജീവിതത്തിൽ ദൈവത്തെ മറന്നു പോകുന്ന അനുഭവത്തിലല്ല, മറിച്ച് എല്ലായ്പ്പോഴും ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന, ദൈവത്തോട് അടുത്ത് ജീവിക്കുന്ന ഒരു ജീവിതത്തിന് ഞാനും നിങ്ങളും സന്നദ്ധരാകണം എന്ന് ഈ വാക്യം നമ്മെ ഓർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ആ കഷ്ടാനുഭവ ജീവിതം അവന്റെ കാഴ്ചവട് പിന്തുടരുവാൻ തക്കവണ്ണം നമുക്ക് ഒരു മാതൃക നിശ്ചയിച്ച് പോയിരിക്കുന്നു. ഇന്ന് മനുഷ്യ ജീവിതത്തില് ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏറി വന്നിരിക്കുമ്പോൾ ഒരുപക്ഷെ മനഃശാസ്ത്രജ്ഞന്മാർക്കും മനഃശാസ്ത്ര ഡോക്ടർമാർക്ക് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വണ്ണം, സുഖപ്പെടുത്തുവാൻ കഴിയാത്ത വണ്ണം മനുഷ്യൻ ഒത്തിരി ടെൻഷൻ നിറഞ്ഞ ജീവിതമാണ്. നമ്മുടെ ഒക്കെ ജീവിതത്തിലെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒത്തിരി ടെൻഷൻസ് ഉണ്ട്. നമ്മൾ ടെൻഷൻ പറയുമ്പോൾ പ്രായമുള്ള മാതാപിതാക്കളെയോ മധ്യവയസ്കരായ പേരൻസിനെയോ മാത്രം നമ്മൾ ചിന്തിക്കരുത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അവരവരുടേതായിരിക്കുന്ന ടെൻഷൻസ് ഉണ്ട്. ഓരോരുത്തരുടെയും ടെൻഷൻ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. എവിടെ സ്വസ്ഥത കിട്ടും? ഇന്നത്തെ യുവതലമുറ ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് പരമ്പായുന്നവരാണ്. വീടുകളിൽ സ്വസ്ഥത ലഭിക്കുന്നില്ല, നമുക്ക് പള്ളികളിൽ സ്വസ്ഥത ലഭിക്കുന്നില്ല. എവിടെയാ സ്വസ്ഥത ലഭിക്കുന്നത്? ചിലപ്പോ ചില കുഞ്ഞുങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഐ ഹേറ്റ് മൈ പേരന്റ്സ്, ഐ ഹേറ്റ് മൈ ചർച്ച്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്വസ്ഥത കൊടുക്കുന്നവരാണോ? കുഞ്ഞുങ്ങൾ ചിന്തിക്കണം, ഞാൻ നിമിത്തം എന്റെ മാതാവിന്റെയും എന്റെ പിതാവിന്റെയും സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മറ്റൊരു കൺസേൺ ആയിരുന്നു അത്. ചുങ്കം പിരിക്കുവാൻ വന്നവരോട്, ഇടർച്ച ഉണ്ടാകാതിരിക്കുവാൻ, അങ്ങനെയാണ് പത്രോസിനോട് പറയുന്നത്. എന്താ പത്രോസിനോട് പറഞ്ഞത്? ചുങ്കം പിരിക്കുന്നവർ വന്ന് ചുങ്കം ചോദിച്ചപ്പോൾ പത്രോസിനോട് യേശു ക്രിസ്തു ചോദിക്കുന്നു, നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നമ്മൾ ചുങ്കം കൊടുക്കണമോ? എങ്കിലും ഇടർച്ച ഉണ്ടാകാതെ ഇരിക്കുവാൻ, ഞാൻ സമൂഹത്തിനോട് ഇടർച്ച ആകാതിരിക്കുവാൻ, സ്വസ്ഥത നഷ്ടപ്പെടുത്താതെ ഇരിക്കുവാൻ, ഞാൻ എന്റെ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്താതിരിക്കുവാൻ, ഭർത്താവാകട്ടെ ഭാര്യയാകട്ടെ കുഞ്ഞുങ്ങളാകട്ടെ, ഇടവകയുടെ നമ്മുടെ പങ്കാളിത്തം ഇടവകയുടെ സ്വസ്ഥത നശിപ്പിക്കാതിരിക്കുവാൻ, പ്രാർത്ഥിക്കുന്നവരുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്താതിരിക്കുവാൻ നമ്മൾ ചിന്തിക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയ കൺസേണതായിരുന്നു. ചുങ്കം കൊടുക്കേണ്ടതായ കാര്യം യേശുവിനില്ല. കാരണം അവൻ ഈ ലോകത്തിന്റെ അധിപനാണ്. ചുങ്കം പിരിക്കുന്നത് രാജാക്കന്മാരിൽ നിന്നോ ജനങ്ങളിൽ നിന്നോ? യേശു ക്രിസ്തുവിന്റെ ചോദ്യം. പക്ഷെ ഇടർച്ച ഉണ്ടാകാതിരിക്കുവാൻ, അവിടെ ഒരു സംസാരമുണ്ടാകാതിരിക്കും, വഴക്കുണ്ടാകാതിരിക്കുവാൻ, ടെൻഷൻ ഉണ്ടാകാതിരിക്കുവാൻ യേശു പറഞ്ഞു, നീ കടലിൽ ചെന്ന് ചൂണ്ടയിടുക, ആദ്യം കിട്ടുന്ന മീനിന്റെ വായിൽ ഒരു ചതുർദ്രഹ്മ പണം കാണും, അതെടുത്ത് എനിക്ക് നിനക്കും വേണ്ടി ചുങ്കം കൊടുക്കുക എന്ന് പറഞ്ഞു. പ്രസാദൽ പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്ത അതായിരിക്കണം. ഞാൻ നിമിത്തം, എന്റെ പ്രശ്നങ്ങൾ നിമിത്തം സമൂഹത്തിന്റെ സ്വസ്ഥത നശിപ്പിക്കുവാതിരിക്കുവാൻ നമ്മൾ ദൈവത്തെങ്കിലേക്ക് അടുക്കണം. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്നെ എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും എന്ന് യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. മനസ്സ് തകർന്നവരെ ദൈവം കടാക്ഷിക്കുന്നു. അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് ഓർക്കണമേ, എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ. മാറ്റുന്നത് വായിക്കുന്നു, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. എല്ലാ അരിഷ്ടനെയും എല്ലാ മനസ്സ് തകർന്നവനെയും ദൈവം കടാക്ഷിക്കുന്നില്ല. പിന്നെ ആരെയാണ്? ദൈവ വചനത്തിൽ ഭയപ്പെടുന്ന, വിറയ്ക്കുന്ന, അനുസരിക്കുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ഒരുവൻ ദൈവ വചനം, ദൈവ പ്രമാണം അനുസരിച്ച് ജീവിക്കുമ്പോൾ, അവൻ കഷ്ടതയിലാകുമ്പോൾ, അവൻ പ്രയാസത്തിലാകുമ്പോൾ, അവന്റെ സ്വസ്ഥം നഷ്ടപ്പെടുമ്പോൾ ദൈവം അവനെ കടാക്ഷിക്കുമെന്ന് യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഓർക്കണമേ. നമ്മുടെ ദൈവം നമ്മളോട് മനസ്സലിവുള്ളവനാണ്, സഹതാപമുള്ളവനാണ്. നമ്മളോട് പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയാത്ത ഒരു ദൈവമല്ല നാം വിളിക്കുന്നത്. പക്ഷേ ഒന്ന് നാം മേക്ക് ഷുവർ ചെയ്യണം, നാം ദൈവത്തിന്റെ വചനത്തിൽ അത് ഫോളോ ചെയ്യുന്നവരാണെന്നും അതിൽ അനുസരിക്കുന്നവരാണെന്നും നമ്മൾ ഉറപ്പുവരുത്തണമേ. ദൈവത്തിന്റെ വലിയൊരു വാഗ്ദാനമാണ് ഇവിടെ കാണുന്നത്. കടാക്ഷിക്കുമെന്നും കടാക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും ഇവിടെ പറയും. മനുഷ്യൻ ദൈവത്തിന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനായിരിക്കണം, അതനുസരിക്കുന്നവനായിരിക്കണം, ദൈവവചനത്തെ ഭയപ്പെടുന്നവനായിരിക്കണം. ദൈവവചനം എന്ന് ഞാനിവിടെ പറയുന്നത് കേവലം പേപ്പറിൽ അല്ലെങ്കിൽ ബൈബിളിന്റെ താളുകൾ എഴുതി വച്ചിരിക്കുന്ന വാക്യങ്ങളല്ല, മറിച്ച് വചനം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു. വചനമെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനായിരിക്കണം, ക്രിസ്തുവിൽ ഭയപ്പെടുന്നവനായിരിക്കണം, അവന്റെ പഠിപ്പിക്കലുകളെ ഫോളോ ചെയ്യുന്നവനായിരിക്കണം. വീണ്ടും സങ്കീർത്തനത്തില് ഇങ്ങനെ വായിക്കുന്നു, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ. കഷ്ടകാലത്തും നീ എന്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു. നമുക്കറിയാം ദൈവം നമ്മുടെ അഭയസ്ഥാനമാണ്, ഷെൽട്ടറാണ്. ഞാനെന്ന് ചോദ്യം ചോദിച്ചാൽ ആരെങ്കിലും ഉത്തരം പറയുമോ? ഈ അമേരിക്കയില് ഏറ്റവും അവസാനമുണ്ടായതായ പ്രകൃതിക്ഷോഭം എന്തായിരുന്നു? ഇവിടെയായിരുന്നു. മ്യൂട്ട് ചെയ്തിട്ടില്ലാത്ത ഫോണിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉത്തരം പറയാമോ?
കാലിഫോർണിയയിലെ
തീപിടുത്തം, പിന്നീട് മറ്റൊരു പ്രകൃതിക്ഷോഭം, അതെന്നായിരുന്നു? ഒക്കൽഹോമാരുണ്ടായൊരു ദുരിതം. നമ്മളൊക്കെ നമ്മുടെ സഭ പോലും നമ്മുടെ യൂത്തും ഒക്കെ പോയി അവിടെ സഹായിച്ചത്. ഇന്നും ഈ കഴിഞ്ഞ ആഴ്ച ഒരു ന്യൂസ് അവിടെ നിന്നും അവിടുത്തെ ഇപ്പോഴും അവിടുത്തെ വീടുകളും ഒക്കെയും ഗവൺമെന്റ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ കലാമിറ്റീസ് വരുമ്പോൾ നമുക്കറിയാം, ഞാൻ അതിന്റെ കാര്യത്തിലേക്ക് കടക്കുവാനല്ല, പക്ഷേ അന്ന് ഒക്കൽഹോമയിൽ പോലും ഈ ദുരിതമുണ്ടായപ്പോൾ അനേകം പേരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി. നമ്മുടെ നാട്ടിലെ വളരെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇച്ചിരി വെള്ളം കയറുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള വെള്ളം കയറുന്നതായ സ്ഥലങ്ങളിൽ നിന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അവരെ അടുത്ത സ്കൂളുകളിലേക്കോ അല്ലെങ്കിൽ വെള്ളം കയറാത്ത പ്രദേശങ്ങളിലേക്കോ അവരെ മാറ്റി പാർപ്പിക്കും, ഷെൽട്ടർ ഹോം. ആ ഷെൽട്ടർ ഹോംസ് ചെന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വേണ്ടതായ എല്ലാ സഹായങ്ങളും ഗവൺമെന്റോ അല്ലെങ്കിൽ സാമൂഹ്യ സന്നദ്ധ സംഘടനകളോ ഒക്കെ ചെയ്തു കൊടുക്കും. അവിടെ അവർക്കൊരു സ്വസ്ഥത ലഭിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. ഞാൻ പറഞ്ഞത് ഷെൽട്ടർ ഹോം, ദൈവം നമ്മുടെ ഷെൽട്ടർ ഹോം ആയിരിക്കണം. നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ യേശു ക്രിസ്തു പിതാവിങ്കലേക്ക് നോക്കി പ്രാർത്ഥിച്ചതുപോലെ, നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ ദൈവത്തെങ്കിലേക്ക്, ദൈവത്തെ നമ്മുടെ ഷെൽട്ടർ ഹോം ആക്കണം. അതാണ് സങ്കീർത്തനത്തിൽ 59-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, കഷ്ടകാലത്ത് നീ എന്റെ ഗോപുരവും അഭയസ്ഥാനവും ആയിരുന്നു. 59-ാം സങ്കീർത്തനത്തിൽ 16-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. കർത്താൽപ്രിയമുള്ളവരെ, നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ദൈവമാണ് എന്റെ അഭയം, എന്റെ ഗോപുരം, എന്റെ ആശ്രയസ്ഥാനം, എന്നുള്ളത് നമ്മൾ അടിവരയിട്ട് ഓർക്കണമേ. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിന്റെ 62 സങ്കീർത്തനത്തിന്റെ 8 വാക്യത്തിൽ പറയുന്നു, ദാവീദ് പറയുകയാണ്, ദാവീദിനെ സംബന്ധിച്ചോളം ദൈവം കഷ്ടകാലത്തിന്റെ അഭയമായിരുന്നു. തന്നെ വിസ്മയകരമായി നടത്തിയ ദൈവത്തെ തന്നെ എന്നും വിശ്വസിച്ചു. എല്ലാ കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ച ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദാവീദ് ജനത്തോട് പറയുകയാണ്, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവനൊരു പരിചയമാണെന്ന് സദൃശ്യമാക്കുന്നു 30 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അവൻ നമ്മുടെ പരിചയ പരിചയ എന്ന് പറയുമ്പോൾ നമ്മളെ പരിചരിക്കുന്ന ഒരു ഉപകരണം, ശത്രുക്കളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നതായ പരിചയാണ് യഹോവ ദൈവം യേശുക്രിസ്തു. അതുകൊണ്ട് ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന്, പൈശാചിക അപഹാരത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൽ നമ്മൾ അടി ഉറച്ച് വിശ്വസിച്ച് അവന്റെ വചനത്തിൽ നമ്മൾ വേരൂന്നുന്നവരാകണം. അങ്ങനെയാണ് കഷ്ടതകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ യേശു ക്രിസ്തുവിന്റെ മാതൃക നമുക്ക് അവലംബിച്ച് പോയിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, അവന്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിക്കുമ്പോൾ ദൈവം പ്രാർത്ഥനകളെ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു കാര്യമാണ്. കഷ്ടതയിൽ അവൻ അടുത്ത സഹായിയായിരിക്കുന്നു. 22 സങ്കീർത്തനം വളരെ സുപരിചിതമാണ്, കാരണം അതിലെ പല വാക്യങ്ങളും യേശു ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് പ്രതിവചിച്ചതാണല്ലോ. അതിൽ പറയുന്നു, കഷ്ടം അടുത്തിരിക്കയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ, സഹായിപ്പാൻ മറ്റ് ആരും ഇല്ലല്ലോ. 22 സങ്കീർത്തനത്തിന്റെ 11 വാക്യത്തിൽ ഇത് പറയുന്നു, കഷ്ടം അടുത്തിരിക്കയാൽ എന്നെ വിട്ട് അകന്ന് ഇരിക്കരുതേ, സഹായിപ്പാൻ എനിക്ക് മറ്റ് ആരും ഇല്ല. ഈ ഒരു ചിന്തയും വിചാരവും ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി കറണ്ട് ഘട്ടങ്ങളിലും നമ്മെ ഭരിക്കണമേ. ദൈവം നമ്മുടെ സങ്കേതമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് പർവ്വതങ്ങൾ മാറിപ്പോയാലും സമുദ്രമധ്യം ഞാൻ വീണാലും ഞാനൊരു ദുർഗവും ഭയപ്പെടുകയില്ല എന്ന് 46 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം. കഷ്ടതകളും പ്രയാസങ്ങളും ഇല്ലാത്തവരായിട്ട് ലോകത്തിൽ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ മലയാളികൾക്ക് അറിയാം, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം. മ്യൂട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ കേൾക്കായിരുന്നു നിങ്ങളുടെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, മ്യൂട്ട് ചെയ്യാത്ത ഒരു ഫോണിൽ കൂടെ ആയിരുന്നെങ്കിൽ നമുക്ക് സംസാരിക്കാമായിരുന്നു. നേരിട്ട് മുഖാമുഖം കാണുന്ന പ്രസംഗത്തിലാണെങ്കിൽ കുറെ കൂടി സംവേദനം നടത്തുവാൻ സാധിക്കുമായിരുന്നു. എനിക്ക് ഈ ഫോൺ പ്രസംഗം വലിയ പരിചയമില്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ പി സി ജോർജിനെ പോലെ എപ്പോഴും സംസാരിക്കുന്നവരാണെങ്കിൽ അതൊരു യൂസ്ഡ് ആയി കാണുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ പ്രിയമുള്ളവരെ, നമ്മള് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ഒരു മനുഷ്യനും ലോകത്തിൽ കാണുകയില്ല എന്നും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ളൊരു വാക്ക് മലയാളത്തിൽ ഉണ്ടാകത്തില്ലായിരുന്നു, ആനയ്ക്ക് അടിഭാരം, ഉറുമ്പിന് അരിഭാരം. എല്ലാവർക്കും അവരവരുടെ പ്രയാസങ്ങളും ഭാരങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയുണ്ട്. എന്നാൽ മനുഷ്യൻ ആ പ്രതിസന്ധിയിലും ആ പ്രയാസത്തിലും ഇരിക്കുവാൻ അല്ല ദൈവം ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്നൊരു ദൈവമായിരുന്നുവെങ്കിൽ അവൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്ന് കഷ്ടം അനുഭവിക്കേണ്ടതായ കാര്യമില്ലായിരുന്നു. മനുഷ്യ പ്രയാസങ്ങളോട് വളരെയധികം പരിതപിക്കുന്ന, ദയ കാണിക്കുന്ന ദൈവത്തെയാണ് ഞാനും നിങ്ങളും വിളിക്കുന്നത്. കഷ്ടതകളുടെ കൂരമ്പുകൾ അടുത്തു വരുമ്പോൾ യഹോവയാകുന്ന പരിചയമാണ് എനിക്ക് ഏറ്റവും നല്ല തുണ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും എന്നും നമ്മൾ സങ്കീർത്തനത്തിലൊക്കെയും വായിക്കുന്നുണ്ട് എന്നുള്ളത് ഓർക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. കഷ്ടത എന്ന് പറയുന്നത് ജയിച്ച് ദൈവത്തെങ്കിലേക്ക് ചേരുന്ന
കഷ്ടതയിൽ കൂടി അല്ലാതെ ഒരു വിജയം ഇല്ല. പ്രത്യേകിച്ച് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതകളിൽ കൂടി മാത്രമുള്ളതായ ഒരു ജീവിതമാണ്. കഷ്ടതകളെ ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വരുവാനുള്ള ലോകത്തിൽ നമുക്ക് നിത്യജീവനെ അനുഭവിപ്പാൻ പ്രാപ്യമാക്കുവാൻ സാധ്യമാവുകയുള്ളൂ. കർത്താവിന്റെ വാക്കുകൾ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞത് ഓർക്കണമേ, ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതാണ് ക്രിസ്തുവിന്റെ മാതൃക. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16:33 വാക്യത്തിൽ യേശു ക്രിസ്തു വളരെ അടിവരയിട്ട് പറയുകയാണ്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ധൈര്യപ്പെടുവീൻ, നിങ്ങൾക്ക് ഒത്തിരി കഷ്ടങ്ങളുണ്ട് ഉണ്ടാകും. എന്താ നമ്മുടെ കഷ്ടതകള്? നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ലോകത്ത് സത്യം ചെയ്തിട്ട് നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതാണ് മത്തായിയുടെ സുവിശേഷം 5:10 പറയുന്നത്. കഷ്ടം അനുഭവിക്കുമ്പോൾ, ആ കഷ്ടതയുടെ നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് ലോകത്തിൽ കഷ്ടം നിങ്ങൾക്കുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ വാക്കുകൾ നമ്മെ ധൈര്യപ്പെടുത്തുന്നതാണ്. അനുഭവത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്ന വാക്കുകളാണ്. തന്റെ ഐഹിക ജീവിതകാലത്ത് കർത്താവ് കഷ്ടതയിൽ കൂടി കടന്നുപോയി. താൻ ജനിച്ചത് കാലിത്തൊഴുത്തില്ല, വളരെ വൃത്തിഹീനവും പരിതാപകരമായ സാഹചര്യം, സാധാരണ മനുഷ്യൻ പോലും വെറുക്കുന്ന സാഹചര്യമായിരുന്നു അത്. അങ്ങനെ ജനനം മുതൽ തന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അപമാനങ്ങളും കഷ്ടതകളും താൻ ഒത്തിരി സഹിച്ചവനാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ട് എത്രയോ നിന്ദകൾ താൻ ഏറ്റു. ഒരവസരത്തിൽ യഹൂദന്മാര് ഒരപ്പനില്ലാത്തവനാണെന്ന് അവരെ പ്രഘോഷിച്ചു. ഇങ്ങനെ ധാരാളം ധാരാളം പ്രതിസന്ധികളിൽ കൂടി തന്റെ ജീവിതം കടന്നുപോയി. തന്നെ രാജ്യദ്രോഹിയെന്ന് നിഷ്കളങ്കനായ കർത്താവിനെ പറ്റി ജനം വിമർശിച്ചു, മനുഷ്യരെ വഴിതെറ്റിക്കുന്നവനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഏതെല്ലാം തരത്തിൽ യേശു ക്രിസ്തുവിന് വേണ്ടതുണ്ടായ കഷ്ടതകള് അവയൊക്കെ അനുഭവിച്ചിട്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടുകയും. ആകയാൽ വിലകിന്ന് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഇന്ന് നമുക്ക് വിഷയത്തിനാധാരമായി അനുഭവിച്ചിരിക്കുന്ന വാക്യം, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാഴ്ചപ്പാട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കും. കർത്താവിന്റെ മാതൃക നമ്മൾ ഫോളോ ചെയ്യുവാനുള്ളവരാണ്. പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയുണ്ടായിരുന്നു, ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല. ഇതായിരുന്നു കർത്താവിന്റെ കഷ്ടതയുടെ മാതൃക. ആ മാതൃക നമുക്ക് പിൻപറ്റുവാനും കർത്താവിന്റെ ആഹ്വാനം അനുസരിച്ച് ഈ ലോകത്തിൽ കഷ്ടതകൾ നമുക്കുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവിന്റെ ജയം എന്റെയും നിങ്ങളുടെയും സ്വസ്ഥതയായിരിക്കട്ടെ, സമാധാനമായിരിക്കട്ടെ. ആ വിജയത്തിലേക്ക് കടക്കുവാൻ എനിക്കും നിങ്ങൾക്കും പ്രാപ്യമാകട്ടെ എന്ന് ബലഹീനം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരു നിമിഷം നമ്മുടെ തലകളെ ദൈവരുണ്ടാകെ നമുക്ക് നമിക്കാം. കരുണ്യവനേ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് തിരുവനന്തപുരത്തിൽ നിന്ന് ഞങ്ങൾ ധ്യാനിച്ചതായ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വർധനമുണ്ടാകുവാൻ തക്ക വണ്ണം അത് ഉപയുക്തമാകണം. ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും നേരിടുമ്പോൾ നിന്റെ കഷ്ടതകളുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കഷ്ടതകളെ ഒന്നുമില്ല എന്ന് എണ്ണുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കും. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് ധൈര്യപ്പെടുവീൻ എന്ന് നീ ഞങ്ങളോട് ആഹ്വാനം ചെയ്ത വാക്കുകൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാന വിജയങ്ങളാകുവാൻ തക്കവണ്ണം അവിടുന്ന് സംഗതിയാക്കണം. നിന്റെ കൃപ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം. നീ ഞങ്ങളെ കരുതണമേ, നിന്റെ മനസ്സരിവ് ഞങ്ങളോട് കാണിക്കണമേ. കർത്താവേ, അവിടുത്തെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ഞങ്ങളെ എപ്പോഴും കഷ്ടതയിൽ പിടിച്ചു നിൽക്കുവാൻ, നിങ്ങളുടെ രോഗക്ലേശങ്ങളിൽ നിന്നെ ഉപേക്ഷിക്കാതെ പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ കേട്ടതിനായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. നിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ തക്കുന്ന അടിയനെ ഇടയാക്കിയത് നിന്നെ സ്തോത്രം ചെയ്യും. അതിനെ കേൾക്കുവാൻ അനേകരെ നീ ഒരുക്കിയ ആ സഭയ്ക്കാണ് നിന്നെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും നീ അവിടുന്ന് തൊടയണം. അവരുടെ കഷ്ടതകളിൽ നീ അവർക്ക് തക്ക കൂട്ടാളിയായിരിക്കണം. പ്രയാസങ്ങളെ അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം ഇല്ലാതാക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും. എല്ലാ പ്രയാസങ്ങളെയും കഷ്ടതകളെയും വേദനകളെയും ഞങ്ങൾക്ക് വിജയത്തോടെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കുവാൻ ദൈവമേ നീ കൂശിക്കിടന്ന് അനുഭവിച്ചതായ ശക്തി ഞങ്ങൾക്ക് തരണം. അതായത് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്ന നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ.
യേശുക്രിസ്തുവിന്റെ കഷ്ടതയിൽ കൂടെയും യേശുക്രിസ്തു കാണിച്ച സഹിഷ്ണുത, സ്നേഹം, വിശ്വാസം, അനുസരണം ഇതെല്ലാം വളരെയധികം വരച്ചു കാട്ടിയ അച്ഛന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ അച്ഛനെ ദൈവം അത് പല മടങ്ങായി അനുഗ്രഹിക്കട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. മ്യൂട്ട് ചെയ്തിട്ട് ഇല്ലെങ്കിലും വളരെ ഭംഗിയായി ശ്രദ്ധിച്ച് കേട്ട ശബ്ദമൊന്നും ഉണ്ടാക്കാതിരുന്ന എല്ലാ ആളുകളെയും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് എല്ലാവർക്കും നല്ല ഗുഡ് ഈവനിംഗ് പറയുന്നു. ഗുഡ് ഈവനിംഗ്. ഗുഡ് നൈറ്റ്. താങ്ക് യു.
താങ്ക് യു. ഗുഡ് നൈറ്റ് ടു എവരിബഡി.